ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. സിംബാബ്വേയിൽ ICC പുരുഷ U19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശനവേളയിൽ നാളെ ബാലസോറിലെ ഫക്കീർ മോഹൻ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയവും ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
മറ്റന്നാൾ ഭഞ്ജിബീർ സുനാറാം സോറന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന രാഷ്ട്രപതി റായരംഗ്പൂരിലെ മാഹു ഹുൽദിഹ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റൽ, OUAT ക്യാമ്പസ്, ആർച്ചറി സെന്റർ, നഗര സൌന്ദര്യവൽക്കരണം, വിവിധ CSR പദ്ധതികൾ, റായരംഗ്പൂരിലെ MSCB യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ടെക്നോളജി ക്യാമ്പസ് തുടങ്ങിയ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്യും. വെള്ളിയാഴ്ച സിലിംപാലിൽ വ്യത്യസ്ത ആദിവാസി സമൂഹങ്ങളിലെ സ്ത്രീകളുമായും യുവാക്കളുമായും രാഷ്ട്രപതി സംവദിക്കും. ഒഡീഷ ഗവൺമെന്റ് ഗ്ലോബൽ ഫിനാൻസ് ആന്റ് ടെക്നോളജിയുമായി സഹകരിച്ച് ഭുവനേശ്വറിൽ സംഘടിപ്പിക്കുന്ന ബ്ലാക്ക് സോൺ സമ്മിറ്റ് ഇന്ത്യയിലും രാഷ്ട്രപതി പങ്കെടുക്കും. ശനിയാഴ്ച ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ ബസ്തർ പാണ്ഡം 2026 ഉത്സവം ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും.
രാജ്യം ഉറ്റുനോക്കുന്ന ഭാവി നേതാക്കളാണ് യുവാക്കളെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ശേഷം ന്യൂഡൽഹിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ധനമന്ത്രി. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ രാജ്യത്തെ യുവനേതാക്കൾക്ക് വഴിയൊരുക്കുമെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ, പരസ്പരവിരുദ്ധമായ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഓരോ ധനമന്ത്രിയും നേരിടുന്ന പ്രശ്നമാണെന്നും സന്തുലിതാവസ്ഥ നിലനിർത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും അഭിപ്രായപ്പെട്ടു. 10 വർഷത്തിനിടയിൽ രാജ്യരക്ഷാ ചെലവ് രാജ്യത്തെ എങ്ങനെ സഹായിച്ചിട്ടുണ്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ ബോധ്യപ്പെടുത്തിയതായും ധനമന്ത്രി പറഞ്ഞു. രാഷ്ട്രം സുരക്ഷിതമായിരിക്കണമെന്നും കർഷകർ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കണമെന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് വാങ്ങണമെന്നും നിർമ്മലാ സീതാരാമൻ നിർദ്ദേശിച്ചു. മത്സരാധിഷ്ഠിതവും പ്രതിരോധശേഷിയിലൂന്നിയതും ആഗോളതലത്തിൽ സംയോജിതവുമായ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്രമായ പരിഷ്കാരവും നിക്ഷേപ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിശ്വസനീയമായ ആഗോള പങ്കാളിയെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ബജറ്റിന് കഴിഞ്ഞെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ മത്സരശേഷി ശക്തിപ്പെടുത്തി നിക്ഷേപം വർദ്ധിപ്പിക്കാനും ബിസിനസ് എളുപ്പമാക്കാനും കേന്ദ്ര ബജറ്റ് സഹായിക്കുമെന്ന് US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം അഭിപ്രായപ്പെട്ടു. വ്യാപാര സൗകര്യം, കസ്റ്റംസ് നവീകരണം, ബാങ്കിംഗ് മേഖല പരിഷ്കാരങ്ങൾ, തന്ത്രപര മേഖലാ പിന്തുണ എന്നിവയിൽ ശ്രദ്ധിച്ച ബജറ്റ് ആഗോള നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതായി ഫോറം വ്യക്തമാക്കി. 2026-27 കേന്ദ്ര ബജറ്റിനെ കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പ്രശംസിച്ചു. ബജറ്റ് സമഗ്ര ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുകയും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും ദീർഘകാല വികസനവും ലക്ഷ്യമിട്ടാണെന്ന് കാലിക്കറ്റ് ചേംബർ വിലയിരുത്തി. അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് നിരാശാജനകമാണ്. അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായ മേഖലയുടെ ശാക്തീകരണം, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ എന്നിവയ്ക്ക് ബജറ്റിൽ നൽകിയ പ്രാധാന്യം സമ്പദ്വ്യവസ്ഥയുടെ ദീർഘകാല സ്ഥിരതയ്ക്ക് സഹായകരമാകുമെന്ന് ചേംബർ അറിയിച്ചു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് കർഷകർ, യുവജനങ്ങൾ, ചെറുകിട സംരംഭകർ, ആരോഗ്യ, ഗതാഗതം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ചേർന്ന വിവിധ വ്യാപാര വ്യവസായ കലാ സാംസ്കാരിക സംഘടനകളുടെ ബഡ്ജറ്റ് അവലോകന യോഗവും വിലയിരുത്തി. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയും വിവേചനവുമാണ് കേന്ദ്ര ബജറ്റിലൂടെ വെളിവാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർകോട്ട് പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അർദ്ധ അതിവേഗ റെയിൽ കേരളം ചോദിച്ചെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾക്കാണ് അനുവദിച്ചത്. കേരളത്തിന് എന്താണ് അയോഗ്യതയെന്ന് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പര്യടനം നടത്തുന്ന ജാഥ 16 തരൂറിൽ സമാപിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. പയ്യന്നൂരിലാണ് ആദ്യ സ്വീകരണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. നാളെ രാവിലെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പൌരപ്രമുഖരുമായി എം വി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് പഴയങ്ങാടി, തളിപ്പറമ്പ്, ശ്രീകണ്ഠപുരം, ഇരിട്ടി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. വ്യാഴാഴ്ച വരെ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാതെ സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 11-ാമത് ബജറ്റ് ഇന്ത്യയെ ദുർബലമായ സമ്പദ്വ്യവസ്ഥയിൽ നിന്നും ലോകത്തെ 4-ാം നമ്പർ സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റിയതിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. 2017 എയിംസിന് തമിഴ്നാട്ടിലെ മധുരയെയും കേരളത്തെയും തെരഞ്ഞെടുത്തപ്പോൾ അന്നു മുതൽ ഇന്നുവരെ ലാൻഡ് അക്വിസിഷൻ നടപടികൾ LDF ഗവൺമെന്റ് പൂർത്തിയാക്കിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച ഇന്ന് തുടങ്ങും. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ഇന്നു മുതൽ ബുധനാഴ്ച വരെ ബജറ്റ് ചർച്ചകളാണ് നിയമസഭയുടെ കാര്യപരിപാടിയിൽ ഉള്ളത്. ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ളവയിൽ വർധനവ് പ്രഖ്യാപിച്ചത് നേട്ടമായി ഉയർത്തിക്കാട്ടാൻ ഭരണപക്ഷം ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യബോധം ഇല്ലാത്തതെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. ഇവയെല്ലാമാകും അടുത്ത 3 ദിവസം ബജറ്റ് ചർച്ചയിൽ വിശദമായി ഉയർന്നു വരാൻ സാധ്യത. ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇതിനിടെ ഉയർന്നു വരാൻ വലിയ സാധ്യതകളാണ് ഉള്ളത്. വ്യാഴാഴ്ച 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിന്റെ അന്തിമ ഉപധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പുമാണ് കാര്യപരിപാടികളിൽ ഉള്ളത്. തുടർന്ന് പിരിയുന്ന സഭ പിന്നീട് February 23 വീണ്ടും സമ്മേളിക്കുക.
ഇന്ന് ലോക തണ്ണീർത്തട ദിനം. മനുഷ്യന്റെ സമൃദ്ധി, ആരോഗ്യഭൂമി എന്നിവയുടെ പ്രാധാന്യം ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. മനുഷ്യന്റെ ശാരീരികവും മാനസികവും പാരിസ്ഥിതികവുമായ ഉന്നതി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 1997 February 2 ആദ്യ ലോക തണ്ണീർത്തട ദിനം ആചരിച്ചത്. കേരളത്തിൽ കൂൺകൃഷി കൂടുതൽ ശാസ്ത്രീയമായി വ്യാപിപ്പിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും വിവിധ ജില്ലകളിൽ നിന്ന് കൂൺ കർഷകരുടെയും സംരംഭകരുടെയും 25 പേരുടെ ആദ്യ സംഘം ഹിമാചൽ പ്രദേശിലേക്ക് യാത്ര തിരിച്ചു. മന്ത്രി പി പ്രസാദാണ് സംഘത്തെ നയിക്കുന്നത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെയും നേതൃത്വത്തിൽ ഹിമാചൽ പ്രദേശിലെ സോളനിലെ ഡയറക്ടറേറ്റ് ഓഫ് മഷ്റൂമിലേക്ക് 1 ആഴ്ചത്തെ പരിശീലനത്തിനാണ് സംഘം യാത്രയായത്. കേരളത്തെ ലോക നാടക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ 16-ാമത് അന്താരാഷ്ട്ര നാടകോത്സവം തൃശൂരിൽ സമാപിച്ചു. ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്.
സാംസ്കാരിക നഗരിയായ തൃശൂരിന്റെ മണ്ണിൽ ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 16-ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. 8 ദിവസം നീണ്ടുനിന്ന നാടകോത്സവത്തിൽ 8 വിദേശ നാടകങ്ങളും 14 ദേശീയ നാടകങ്ങളുമടക്കം 22 നാടകങ്ങളുടെ 47 അവതരണങ്ങളാണ് നടന്നത്. ഞായറാഴ്ച വൈകിട്ട് അക്കാദമി അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം ഫെസ്റ്റിവൽ ക്യൂറേറ്റർ അനാമിക ഹക്സർ ഉദ്ഘാടനം ചെയ്തു. സമാപന ദിവസത്തെ അവസാന നാടകമായി ബ്രസീലിൽ നിന്നുള്ള എ സ്ക്രീം ഇൻ ദി ഡാർക്ക് അക്കാദമിയുടെ ആക്ടർ മുരളി തിയേറ്ററിൽ അരങ്ങേറി.
സിംബാബ്വേയിൽ ICC പുരുഷ U19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 58 റൺസിന് പരാജയപ്പെടുത്തി. 253 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 46.2 ഓവറിൽ 194 റൺസിന് ഓൾഔട്ടായി. ജയത്തോടെ സെമിഫൈനലിലെത്തിയ ഇന്ത്യ മറ്റന്നാൾ അഫ്ഗാനിസ്ഥാനെ നേരിടും. ഇന്ത്യക്കെതിരായ 2020 പുരുഷ ലോകകപ്പ് ഗ്രൂപ്പ് ലീഗ് മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് ദേശീയ ടീമിന് നൽകിയ നിർദ്ദേശം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. ഈ മാസം 15 കൊളംബോയിലാണ് മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. 29 റൺസ് വിജയലക്ഷ്യവുമായി 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ കേരളം 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഏഷ്യൻ റൈഫിൾസ് ആൻഡ് പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. 10, 25, 50 മീറ്റർ ഇനങ്ങളിൽ പുരുഷ, വനിതാ, ജൂനിയർ, യൂത്ത് വിഭാഗങ്ങളിലാണ് മത്സരം. 2 ആഴ്ചത്തെ മത്സരത്തിൽ 17 രാജ്യങ്ങൾ പങ്കെടുക്കും. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരിക്കും. ശമ്പള പരിഷ്കരണം, കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ ആവശ്യങ്ങളോട് ഗവൺമെന്റ് തുടരുന്ന സമീപനങ്ങളിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് KGMCET ഭാരവാഹികൾ അറിയിച്ചു. കാഷ്വാലിറ്റി, ലേബർ റൂം, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ സമരപരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ, ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. സിംബാബ്വേയിൽ ICC പുരുഷ U19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.